കോവിഡ് പ്രതിരോധത്തിൽ ഏറ്റവും വലിയ ആയുധമായ വാക്സിനേഷൻ പദ്ധതി സജീവമായി മുന്നോട്ടു പോവുകയാണ്. ഓസ്ട്രേലിയയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ തുടങ്ങിയിരുന്നു. കുടിയേറ്റ സമൂഹം നേരിടുന്ന വെല്ലുവിളികളിലൊന്ന് നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായമാകാൻ കഴിയുന്നില്ല എന്നതാണ്. കേരളത്തിലുള്ള മാതാപിതാക്കളും ഒപ്പം അടുത്ത ബന്ധുക്കളും വാക്സിൻ എടുക്കുന്നതിന്റെ ആശ്വാസവും ഒപ്പം ആശങ്കയുമൊക്കെ നമുക്കെല്ലാവർക്കുമുണ്ട്. ഇതേക്കുറിച്ചൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അഡലേഡിലുള്ള അനീഷ് ചാക്കോയുടെ മാതാവ് 2 ദിവസം മുൻപ് മാത്രമാണ് കോവിഡ് വാക്സിനേഷന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചത്.
നാട്ടില് ഇടുക്കിയിലാണ് എന്റെ വീട്. എന്റെ പേരൻസ്, എന്റെ അമ്മ ഇപ്പം ഇടുക്കിയിലാണുള്ളത്. അമ്മ ഒറ്റയ്ക്കാണ്. പിന്നെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ അടുത്തുണ്ട്. വാക്സിൻ നമ്മുടെ അടുത്ത് ഇടുക്കിയിലെ അടുത്ത് കട്ടപ്പന അവൈലബിൾ ആണ്. അപ്പം മമ്മി ഇന്നലെയാണ്, 7-ാം തീയതി അല്ല, ഇന്നലെ 9-ാം തീയതിയാണ് വാക്സിൻ എടുത്തത്. എല്ലാ ദിവസവും തന്നെ മമ്മിയായിട്ട് സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പം മമ്മീനെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല രീതിയിലും, ഇപ്പം ബോർഡറെല്ലാം ക്ലോസ് ആയതുകൊണ്ട് നമുക്കത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പം മമ്മി വാക്സിന്റെ കാര്യമൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു, ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് മമ്മി ഇന്നലെ പോവുകയോ എടുക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് ബോഡി പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അല്ലാതെ വേറെ പനിയോ അങ്ങനത്തെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇതിന്റെ ആണെന്ന് വിശ്വസിക്കുന്നു.
അനീഷിന് പുറമെ 2 സഹോദരങ്ങളും വിദേശത്താണ്. പിതാവ് മരിച്ച ശേഷം അനീഷിന്റെ മാതാവ് തനിച്ചാണ് താമസം. വൈകാതെ മാതാവിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇക്കാര്യം കൂടി കണക്കിലെടുത്താണ് വാക്സിനേഷൻ എടുത്തതെന്ന് അനീഷ് പറയുന്നു.
ഡാഡി മരിച്ചിട്ട് ഇപ്പൊ 4 മാസമായിട്ടുണ്ട്. അപ്പം മമ്മീനെ എങ്ങനെയാലും ഞങ്ങളുടെ ആരുടെയിലും കൂടെ എത്തിക്കണം, ഓസ്ട്രേലിയയിലോ യുകെയിലോ എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ കോവിഡാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. എങ്ങനെയും പടിപടിയായിട്ട് ഓരോ എന്താ പറയുന്നത് തടസ്സങ്ങളും തരണം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗവും കൂടെയാണിത്.
വാക്സിൻ എടുത്തെങ്കിലും 2-ാമത്തെ ഡോസ് സ്വീകരിക്കുന്നതുവരെ ആശങ്കയുണ്ടാകുമെന്ന കാര്യം അനീഷ് പറയുന്നു.
തീർച്ചയായിട്ടും കുറച്ചുകൂടി ഒരു ധൈര്യം തോന്നുന്നു, കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ സേഫ് ആണെന്നുള്ള ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട് ഒരു സൈക്കോളജിക്കലി. പിന്നെ കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമായിരിക്കും, കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് കുറഞ്ഞ പോലെയുള്ള ഒരു ഫീലുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കലിയും, ഈ പറഞ്ഞതുപോലെ പുറത്തൊക്കെ പോകാനുള്ള ഒരു ധൈര്യവും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറി കിട്ടുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പലരിലും പല രീതിയിൽ ചിലപ്പോൾ വാക്സിൻ പ്രവർത്തിക്കുമായിരിക്കുമോ എന്തുമാത്രം പല കഥകളും അല്ലെങ്കിൽ പല അനുഭവങ്ങളും പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ട്. ഇപ്പം പല രീതിയിൽ വാക്സിനോട് ആൾക്കാരുടെ ശരീരം പ്രതികരിച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. അത് എഫക്റ്റീവ് ആയിട്ടുള്ളവരും ഇല്ലെങ്കിൽ പിന്നെ പൂർണ്ണമായിട്ടും അതിന്റെ വിൻഡോ പീരീഡ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലൊന്നും. അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും 2-ാമത്തെ ഡോസും കൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ലൈഫിന് സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുവരെ ഇതുപോലെ തന്നെ കെയർഫുൾ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക, ജീവിതം മുമ്പോട്ട് പോവുക. തുടർന്നും സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ പോകും, കാരണം ചുറ്റും കൊറോണ ഉള്ള ഒരു സാഹചര്യം തന്നെയാണല്ലോ നാട്ടില്.
അനീഷിന്റെ കുടുംബത്തിന് സമാനമായി കേരളത്തിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് സഹോദരങ്ങൾ കുടിയേറിയിട്ടുള്ള കുടുംബത്തിലെ അംഗമാണ് പെർത്തിലുള്ള സൗമ്യ നായർ. സൗമ്യയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നതുകൊണ്ട് മാതാവിനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകാൻ കഴിഞ്ഞ കാര്യമാണ് സൗമ്യ വിവരിക്കുന്നത്. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ മൂലം വാക്സിൻ സ്വീകരിക്കാൻ കഴിയാതെ വരികയായിരുന്നു.
വാക്സിൻ എന്റെ മദറിന് വാക്സിനുള്ള ഡേറ്റ് കിട്ടിയിരുന്നു എടുക്കാനുള്ള, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അവിടെ എന്തോ സിസ്റ്റം എറർ കാരണം എടുക്കാൻ പറ്റിയില്ല. മക്കൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ അവരെ കൊണ്ടുപോകാനും ഒക്കെ ഒരു കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. നമ്മൾ പുറത്തായതുകൊണ്ട് ചെറിയതായിട്ട് നമ്മൾ ആങ്ഷ്യസ് ആണ്, അവരെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ, പിന്നെ എടുക്കാനും അവരെ കുറച്ച് വില്ലിംഗ് ആണോ എന്നുള്ള ഒരു കാര്യത്തിലും കുറച്ച് ആങ്ഷ്യസ് ആണ്.
അധികം വൈകാതെ സൗമ്യയുടെ സഹോദരൻ കേരളത്തിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിൽ മാതാവ് വാക്സിൻ എടുക്കാൻ സമ്മതിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൗമ്യയ്ക്ക് സംശയമുള്ളത്.
ഇപ്പൊ നാട്ടിൽ എന്റെ ബ്രദർ ഉണ്ടായത്, ബ്രദർ പറഞ്ഞു കൊണ്ടുപോയതായിരുന്നു. പക്ഷെ ഇനി നെക്സ്റ്റ് ടൈം അവരിതുവരെ ഡേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇനി അവർ ഡേറ്റ് കൊടുക്കുമ്പോൾ ഇപ്പൊ ബ്രദർ നാട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ എനിക്ക് മദർ മാത്രമാണ്, ഫാദർ ഇല്ല. അപ്പോ വില്ലിങ്ങായിട്ട് പോവെന്നുള്ള ഇതിൽ സംശയമുണ്ട്. ചോദിക്കുമ്പോൾ പോവാനുള്ള ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പറയുന്നതിൽ നിന്ന് പോകും തോന്നുന്നില്ല. നെക്സ്റ്റ് ടൈം നമ്മളുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകും, പക്ഷെ ആരും അടുത്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പം പേരൻസിന് എന്തെങ്കിലുമൊക്കെ അസുഖം, ഡയബറ്റീസ്, ബ്ലഡ് അങ്ങനെയൊക്കെ അസുഖങ്ങളുള്ളവരാണല്ലോ കൂടുതൽ. അപ്പോൾ നമ്മൾ അടുത്തില്ലാത്തതുകൊണ്ട് അത് എടുത്തു കഴിയുമ്പം യൂഷ്വലി എന്തോ 2 ഡേയ്സ് ഒക്കെ, കുറച്ചൊക്കെ ചിലർക്കൊക്കെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, എന്താ ബോഡി പെയിനോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയുന്നത്, കുറച്ചൊരു റിലാക്സ്ഡ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് വന്നാലും നമ്മൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമുണ്ട്. ഇപ്പം എടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്.
ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ മക്കൾ സമീപത്തില്ലാത്ത സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ വാക്സിൻ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൗമ്യയുടെ അഭിപ്രായം. എന്നാൽ കേരളത്തിൽ കൂടുതൽ ആളുകൾ വാക്സിൻ സ്വീകരിച്ച് കഴിയുമ്പോൾ പ്രായമേറിയവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് സൗമ്യയ്ക്കുള്ളത്.
അവര് വാക്സിൻ എടുത്താൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് വരുമോ, വേറെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരും? ഇപ്പം റെയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒക്കെ റെയർ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നതായിട്ട് അവർ ന്യൂസ് കേട്ടിട്ടോ വായിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ അവര് ചിന്തിക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ വരും, അങ്ങനെയൊക്കെ ഒരു കൂടുതലും അങ്ങനെ ഒരു ധൈര്യക്കുറവാണെന്നാണ് തോന്നുന്നത് നാട്ടിലുള്ളവർക്ക്. പിന്നെ പ്രത്യേകിച്ചും ആരും മക്കളൊന്നും അടുത്തില്ലെങ്കിൽ പിന്നെ അവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ, ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്താലും അത്രയും വരില്ലല്ലോ. അപ്പോ പ്രത്യേകിച്ച് എനിക്കൊന്നും ആരും അടുത്തില്ല, മക്കളൊന്നും ഇല്ല, അടുത്തില്ലാത്തവരാണ് കൂടുതലും. പിന്നെ ഇങ്ങനെ ഹസ്ബൻഡ് ഇല്ല, മദർ ഒറ്റയ്ക്കാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒരു പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നു. ഒരു ധൈര്യക്കുറവ് കൂടുതലാണെന്ന് തോന്നുന്നു എടുക്കാൻ, അവര് ഒട്ടും റെഡി അല്ലാത്തൊരു രീതിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറച്ചൊക്കെ അവർക്ക് പേടിയുണ്ട്, എന്താ പറ്റുക അങ്ങനെ ഒരു പേടിയുണ്ട്. കാരണം ഫുള്ള് നാട്ടിലിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ളവർ എടുത്തു കഴിഞ്ഞ് അവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഒരു ഐഡിയ കിട്ട, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ കുറച്ചുകൂടി അവര് വില്ലിങ് ആയിരിക്കും പോയെടുക്കാനായിട്ട്.
മാതാപിതാക്കൾക്ക് പുറമെ ഭാര്യയോ ഭർത്താവോ കേരളത്തിലുള്ള ഓസ്ട്രേലിയൻ മലയാളികളുണ്ട്. ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡന്റ് ആയ ധന്യശ്രീയും ഓസ്ട്രേലിയൻ പൗരന്മാരായ 2 മക്കളും ഇപ്പോൾ കേരളത്തിലാണ്. ഡെന്റിസ്റ്റായി കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ധന്യശ്രീ അധികം വൈകാതെ സിഡ്നിയിലുള്ള ഭർത്താവിനൊപ്പം ചേരാനുള്ള തയ്യാറെടുപ്പിലാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയായതിനാൽ കേരളത്തിൽ വാക്സിൻ എടുക്കാൻ തീയതി ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വാക്സിൻ ഓസ്ട്രേലിയയിൽ അംഗീകൃതമായിരിക്കുമോ എന്ന സംശയമാണ് ധന്യയ്ക്കുള്ളത്.
ഇവിടെ എല്ലാം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് ലിസ്റ്റിൽ വന്നു. അതിൽ തന്നെ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി, ആധാർ കാർഡൊക്കെ വെച്ചിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഞാൻ എടുക്കുന്നില്ല, എന്താ വെച്ചാല് ഓസ്ട്രേലിയന്റെ ഗൈഡ് ലൈൻസ് വന്നില്ല. ദർ ഹാസ് ബീൻ കൺഫ്യൂഷൻ, ഫൈസറും എന്താ ആസ്ട്രസെനയ്ക്കയുടെ മാത്രമാണ് അപ്രൂവ്ഡ് എന്ന്, അതും റൈറ്റ് കറക്റ്റ് ഇതിൽ നിന്ന് വന്നിട്ടില്ല, അതാണ് ഞാൻ കേട്ടത്. അപ്പൊ കൺഫേംഡ് ആയിട്ട് എടുക്കാം ആണ് വിചാരിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം വാക്സിൻ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ധന്യശ്രീ.
ഞങ്ങള് 3 നാളും ട്രാവൽ ചെയ്യാൻ, തിരിച്ച് ട്രാവൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ട്രാവലിംഗ് റെസ്ട്രിക്ഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പം വി ആർ വെയിറ്റിംഗ് ഒരു ക്ലാരിറ്റി. അപ്പം റൈറ്റ് വാക്സിനേഷൻ ഏതാണ് അപ്രൂവ്ഡ് എന്നുള്ളത് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്.
ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിദേശത്തുള്ള വാക്സിനുകൾക്ക് അംഗീകാരം ഉണ്ടാകുമോ എന്ന സംശയം ഈ റിപ്പോർട്ടിൽ സംസാരിച്ചവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ആരോഗ്യവകുപ്പിനെ ഇതു സംബന്ധിച്ച് SBS മലയാളം ബന്ധപ്പെട്ടിരുന്നു. ഇതിനു മറുപടിയായി ആരോഗ്യവകുപ്പ് ഈ വിവരങ്ങളാണ് നൽകിയത്. നിർബന്ധമായുള്ള ക്വാറന്റൈനും കോവിഡ് പരിശോധനയും ഓസ്ട്രേലിയയുടെ കോവിഡ് പ്രതിരോധത്തിലെ പ്രധാന ഘടകങ്ങളാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓസ്ട്രേലിയയിൽ പ്രവേശനം അനുവദിക്കുന്നത് സംബന്ധിച്ച് അന്തിമമായൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിലും കോവിഡ് വിദേശത്തും ഓസ്ട്രേലിയയിലും ഒരു ഭീഷണിയായി തുടരുന്നത് കാരണം ആവശ്യമായ പ്രതിരോധ നടപടികൾ തുടരുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ക്വാറന്റൈനും വാക്സിനേഷനും ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഇതിലുൾപ്പെട്ടേക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് കോവിഡ് രോഗവ്യാപനം തടയുന്നു എന്നതിന് ആവശ്യമായ തെളിവുകളില്ലെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടി. രാജ്യാന്തര തലത്തിൽ COVID-19 ഒരു ഡിജിറ്റൽ ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ് അംഗീകൃതമാക്കുന്നതിനുള്ള പദ്ധതി പരിഗണനയിലുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് വാക്സിനിന്റെ സുരക്ഷാ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്തുകയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. വാക്സിനേഷൻ എടുത്തു എന്നതിന് തെളിവ് നൽകിയാലും ക്വാറന്റൈൻ സംവിധാനം ഓസ്ട്രേലിയയിൽ കുറച്ചുകാലം കൂടി തുടരേണ്ടി വരുമെന്നാണ് അറിയിപ്പ്. വാക്സിനേഷൻ ഒരു പൂർണ്ണ പരിഹാരമായല്ല കണക്കാക്കുന്നതെന്നും മറ്റു നടപടികൾക്കൊപ്പം എടുക്കേണ്ട മുൻകരുതലായാണ് ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. വാക്സിനേഷൻ സംബന്ധിച്ച് അനുകൂലമായ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് മറ്റു നിയന്ത്രണങ്ങൾക്ക് ഇളവ് നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ഓസ്ട്രേലിയയുടെ അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഓസ്ട്രേലിയൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി തുടരുമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. കോവിഡ് വാക്സിനിന്റെ ആദ്യ ഡോസ് വിദേശത്തായിരിക്കുമ്പോൾ എടുത്ത ഓസ്ട്രേലിയക്കാർ രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിന് മുൻപ് ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയാൽ ഓസ്ട്രേലിയയിൽ നിന്ന് രണ്ടാമത്തെ ഡോസ് എടുക്കാനുള്ള അവസരമുണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ഫൈസർ, ആസ്ട്രസെനിക്ക എന്നീ വാക്സിനുകൾക്കായിരിക്കും ഇത് ബാധകം. ഫൈസർ വാക്സിനിന്റെ ആദ്യ ഡോസിന് ശേഷം 3 ആഴ്ചകൾ കഴിഞ്ഞാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ആസ്ട്രസെനിക്കയുടെ കാര്യത്തിൽ 12 ആഴ്ചകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് എന്നും അധികൃതർ വ്യക്തമാക്കി. വിദേശത്തുള്ള ഓസ്ട്രേലിയക്കാർക്ക് വാക്സിനേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് www.australia.gov.au/international flags എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാദേശിക ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് വാക്സിൻ എടുക്കുന്നതിനെപ്പറ്റി ഉപദേശം തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ഓസ്ട്രേലിയൻ സർക്കാരിന് വിദേശത്തു നിന്നെടുക്കുന്ന വാക്സിനുകളുടെ സുരക്ഷയോ ഗുണനിലവാരമോ പ്രവർത്തനക്ഷമതയോ സംബന്ധിച്ച് ഉറപ്പു നൽകാൻ കഴിയില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി.